ഇപ്പം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദോഷണം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ തിരകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ അരുളമായ ഞങ്ങൾ കർത്താവായി വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധതുള്ള മർത്തറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്ത് ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചോളണമേ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിൽ ബലഹീനത ഞങ്ങൾ തലവണങ്ങുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും കർത്താവെ അടിയങ്ങളെ കാത്തു പരിപാലിച്ചു. ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ സന്ധ്യയുടെ ഈ സമയത്ത് അങ്ങയുടെ സന്നിധി നിൽക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ ചുരുങ്ങി എന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മുമ്പിൽ നിൽപ്പാൻ ഒരു യോഗ്യതയും ഇല്ല, ഞങ്ങൾക്കറിയാനാകാം. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമാണെങ്കിൽ പോലും കർത്താവ് ഇതെല്ലാം പുറത്ത് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന വൻകൃപയ്ക്കാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു മണിക്കൂർ നേരം ദൈവവചനം കേൾക്കാൻ തക്കണം അടിയങ്ങൾ കാതോർക്കുന്നു. ആ ക്രൂശിലെ വചനങ്ങൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് ബലഹീന അടിയിൽ കൂടി അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ നല്ല നിലത്ത് വീണ വിത്തിനെ പോലെ അനുഭവം തന്ന് മറ്റുള്ളവർ മുമ്പാകെ നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലവണങ്ങിയിരിക്കുന്ന എല്ലാ മക്കളെ കർമ്മേൽപ്പിക്കുന്ന കർത്താവ് അവനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കെന്നിന്റെ പിതാവിന് പരിശുദ്ധ രൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും എന്നെന്നും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. നമുക്ക് തുടങ്ങാമല്ലോ. ഒരു അച്ഛനുണ്ടോ?
ഇല്ല, അച്ഛൻ കേറിട്ടില്ല. നമുക്ക്
തുടങ്ങാം. ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, രണ്ടു മൂന്നാഴ്ചയായിട്ട് നമ്മളൊക്കെയും കേൾക്കുന്ന ഒരു വാർത്തയാണ് ചൈനയിൽ ആരംഭിച്ച കൊറോണ വൈറസ്. ഇന്നത് വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോകത്തിലെ പല രാജ്യങ്ങളും അത് ബാധിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൽ പോലും ഒന്ന് രണ്ട് കേസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കേട്ട് കാണും, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ശാസ്ത്രം ഒരുപാട് വളർന്നു. ദൈവത്തിനെ സ്ഥിതിയെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തുമ്പോൾ ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഒരു ചെറിയൊരു ശിഷ്യയായിട്ട് നമ്മൾ ഇത് കരുതിയാൽ മതി. ദൈവത്തെ ഓർക്കുവാനും ദൈവകൃപയിൽ ആശ്രയിക്കാൻ തക്കവണ്ണം ഒരു ചെറിയ ഒരു ശിഷ്യയായിട്ട് മാത്രമേ കരുതിയാൽ മതി. ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഒരു പല ആൾക്കാരും ഇതിനോടൊപ്പം മരിച്ചു. പലരും രോഗികളായിട്ട് കഴിയുന്നുണ്ട്. ദൈവമേ ആ രോഗികളെ ദൈവം രക്ഷിക്കുവാനും, പ്രത്യേകിച്ച് ഇതുവരെയും ഒരു മരുന്ന് പോലും അതിനുള്ള ഒരു പ്രതിവിധി കണ്ടുപിടിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിന് പ്രതിവിധി കണ്ടുപിടിക്കുവാനും ഈ രോഗം ഈ ഒരു ബാധ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ മുട്ടിപ്പാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഫിലിപ്പിയയിലെ പൗലോസിന്റെ മിഷൻ പ്രവർത്തനത്തെ പറ്റിയാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ആദ്യം ഗലാത്തിയിൽ വന്നു, അവിടെ വെച്ച് തിമോത്തി എന്ന ആളിനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹവും ക്രിസ്ത്യാനിയായി ഇവരോടൊപ്പം അവരുടെ മിഷൻ പ്രവർത്തനങ്ങൾ ജോയിൻ ചെയ്യുന്നു. അവിടുന്ന് അവര് മക്കദോനിയയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ പ്രദേശമായ ഫിലിപ്പിയിൽ തന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലുദിയ എന്നൊരു സ്ത്രീ അവർ കുടുംബമായിട്ട് മാനസാന്തരപ്പെടുന്നു. അതിനുശേഷം ഫിലിപ്പിയിൽ വെച്ച് തന്നെ പൗലോസ് വിളിച്ചപ്പാടത്തെ ഒരു സ്ത്രീയെ അവിടെ ദേഹത്തു നിന്നും പിശാചിനെ പുറത്താക്കി. എന്നാൽ അങ്ങനെ അവളിൽ നിന്നും ആദായം നേടിക്കൊണ്ടിരുന്ന ജനപ്രമാണികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവര് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് നഗരാധിപന്മാരുടെ അടുക്കൽ കൊണ്ടുവരികയാണ്. ഇവര് സിറ്റിയുടെ പുറത്തു നിന്നും വന്ന് ഈ ദേശത്ത് വന്ന് കലഹമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവരെ കാരാഗ്രഹത്തിൽ അടപ്പിക്കുകയാണ്. ചാട്ടവാറ കൊണ്ട് ഒരുപാട് അടി കൊടുത്തതിന് ശേഷമാണ് കാരാഗ്രഹത്തിൽ അവരെ അടയ്ക്കുന്നത്. പക്ഷെ കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിക്കുന്നു. ആ സമയം ഒരു ഭൂകമ്പം ഉണ്ടാകുകയും കാരാഗ്രഹം തുറക്കപ്പെടുകയും അവരുടെ കാൽ കടന്ന ചങ്ങല അഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് പേടിച്ച കാരാഗ്രഹ പ്രമാണി അവരുടെ അടുക്കൽ വന്ന് അവർ കാൽക്കൽ വീണു. അവർ കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി ഇത് തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ ശിഷ്യൻ തന്നെയാണ് എന്നുള്ളത്, അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ക്രിസ്തുവിൻ്റെ ആശയങ്ങളാണെന്ന് മനസ്സിലാക്കി കാരാഗ്രഹ പ്രമാണി പൗലോസിന് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ പൗലോസ് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിശ്വസിച്ച് സ്നാനമേറ്റു, അവരും സഭയോട് ചേർന്നു. അതിനുശേഷം ഫിലിപ്പിയിൽ നിന്ന് അവർ പോവുകയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യങ്ങൾ. ഇന്ന് ചാപ്റ്റർ 17 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്, 1 to 34 verses ആണുള്ളത്. ഇവിടെ മെയിനായിട്ടുള്ളത് തെസലോനിക്ക, ഏദൻസ് എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് ലീഗ നടത്തുന്ന മിഷൻ പ്രവർത്തനത്തെ പറ്റിയാണ് വിവരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു അധ്യായത്തെ നമുക്ക് വി കൻ ഡിവൈഡ് ആസ് എ 5 parts. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് verses 1 to 9, സെന്റ് പോളും കൂട്ടുകാരും കൂടെ തെസലോനിക്കിൽ പോകുന്നു. 10 to 15 അടുത്ത മിഷൻ പ്രവർത്തനം ബോറോവായിൽ എന്ന സ്ഥലത്ത് ചെയ്യുന്നു. 16 to 21 ഏദൻസിൽ പ്രവർത്തിക്കുന്നു. verses 22 to 31 പൗലോസിന്റെ അരയോപക കുന്നിലെ പ്രസംഗം നടത്തുന്നു. 31 to 34 ഏദൻസിലെ വേലയുടെ ഫലത്തെ പറ്റി അവിടെ പറയുന്നു. ഇങ്ങനെ 5 parts നമുക്ക് ഇതിനെ തിരിക്കാം. വേദപ്രസം ഉണ്ട് ഉള്ളവർ അത് അസൈൻ ചെയ്തതിന് വായിച്ചാട്ട് chapter 17 verses 1 to 9 വായിച്ചാട്ട.
അവർ ആംഫിപോലിസിലും അപ്പൊലോനിയയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരൊരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അവരിൽ ചേരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശിലാസിനോടും ചേർന്നു. യഹൂദന്മാരോ അസൂയ പൂണ്ട് മീനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് കുളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപതിന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ച് യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു.
താങ്ക് യു. പൗലോസും ശീലാസും തിമോത്തിസും കൂടെ ഫിലിപ്പയിൽ നിന്ന് നേരെ തെസലോനിക്കയിലേക്കാണ് വരുന്നത്. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ 3 ശാബത തിരുവഴുത്തുകളെ പറ്റി പ്രസംഗിക്കുന്നു. ഒരു ഗ്രൂപ്പ് കുറെ ആൾക്കാർ അവർ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നു, എന്നാൽ ഒരു ഗ്രൂപ്പ് അവരെതിർക്കുന്നു. അവിടെ നിന്ന് അവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നു, പിന്നീട് പുറത്താക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം ചിന്തിക്കും, തെസലോനിക്കയിൽ വന്നു, അവിടെ പറയുന്നു പള്ളി ഉണ്ടായിരുന്നു, പൗലോസ് പതിവ് പോലെ അവർ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവഴുത്തുകളെ പറ്റി ആധാരമാക്കി അവരോട് വാദിച്ചു. നമ്മൾ ചിന്തിച്ച നമ്മുടെ ദേവാലയത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രസംഗിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ ചിന്തിക്കാൻ, നമുക്ക് ലോജിക്കായിട്ടൊന്ന് ചിന്തിക്കാൻ നല്ലതായിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, പിതാക്കന്മാർ പറയുന്നത് പൗലോസ് ലീഗ ചെന്നിട്ട് അവരോട് തൻ്റെ ആഗമന ഉദ്ദേശം അവർ അറിയിക്കും, പ്രത്യേകിച്ച് പറയും അദ്ദേഹം വേൾഡ് തിയോളജനായ ഗമാലിയലിന്റെ ശിഷ്യനാണ്, അദ്ദേഹവും ഒരു തിയോളജനാണ്, പൗലോസും റോമാ പൗരനാണ്. ഇത് പറയുമ്പോൾ അവരോട് ദൈവവചനം പറയാൻ തക്കവണ്ണം സിനഗോഗ് പ്രമാണികൾ സമ്മതിക്കും. അപ്പോൾ പൗലോസ് ആദ്യം പ്രസംഗിക്കുന്നത് യേശുവിനെ പറ്റിയല്ല, അവരുടെ പഴയ നിയമത്തെ പറ്റിയാണ്. പഴയ നിയമത്തിൽ അവരും വിശ്വസിക്കുന്നുണ്ടല്ലോ, ദൈവത്തെപ്പറ്റി, മോശയുടെ പറ്റി, മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകളെ പറ്റി, പ്രവാചകന്മാരെ പറ്റി, പ്രവാചകന്മാർ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു, മരണത്തെക്കുറിച്ച് എന്ത് പറയുന്നു, കന്യക ജനനത്തെപ്പറ്റി പറയുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് യേശു ക്രിസ്തു ആരാണെന്നുള്ളതും എന്താണ് യേശു ക്രിസ്തു ചെയ്തതും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷമാണ് ഒരു വാദം നടക്കുന്നത്. അപ്പം യഹൂദന്മാർക്കൊരു വിശ്വാസമുണ്ട് മെസ്സിയെ പറ്റി, അവർക്ക് വലിയൊരു വിശ്വാസമുണ്ട് മെസ്സിയ വരുമെന്നും പീഡ അനുഭവിച്ച ശേഷം മഹത്തീകരണം പ്രാപിക്കും എന്നാണ് അവർ വിശ്വാസം. യേശുക്രിസ്തു മെസ്സിയ വന്നിട്ടില്ലെന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്. കാര്യം അവർക്ക് അറിയുന്ന യേശു എന്ന് പറയുന്ന നസ്രത്തുകാരനാണ്. പക്ഷെ അങ്ങനെ നസ്രത്തിന് നന്മയൊന്നും ഉണ്ടാകത്തുമില്ല. അപ്പൊ അതുകൊണ്ട് യേശുവിൽ ഒരു വിശ്വസിക്കുന്നില്ല, എന്നാൽ മെസ്സിയ വരുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ അവരോട് ഈ മശിഹ ഓൾറെഡി വന്നു കഴിഞ്ഞു, നിങ്ങൾ വിശ്വാസം പോലെ തന്നെ നിങ്ങൾക്ക് മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിലുള്ള അല്ല നിങ്ങളുടെ വിശ്വാസമുള്ള മശിഹ വന്നു, പീഡനയേറ്റു, കഷ്ടാനുഭവം സ്വീകരിച്ചു, ക്രൂശുമരണം സ്വീകരിച്ചു, അതിനുശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നു, സ്വർഗാരോഹണം ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം അവിടെ പറയുമ്പോൾ അവിടെ പറയുന്നത് അവർ ചിലരിൽ കുറെ ആൾക്കാർ വിശ്വസിച്ചു, ഭക്തിയുള്ള യവനന്മാർ ഗ്രീക്കാർ ഒരുപാട് പേര് അതിൽ വിശ്വസിച്ചു, പിന്നെ മാന്യമുള്ള സ്ത്രീകളും അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു ആയിട്ട് കാണുന്നു. എന്നാൽ യഹൂദന്മാരിൽ പലർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം അവർ വിശ്വസിച്ച മെജോറിറ്റി എന്ന് പറയുന്നത് യഹൂദരല്ല, യവനന്മാരാണ്, ഗ്രീക്കുകാരാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ പറയുന്നു കുറെ ദുഷ്ടന്മാരെ, മെനക്കെട്ട് നടക്കുന്ന ദുഷ്ടരെ ചേർത്ത് ഇവർക്ക് എതിരാവുകയാണ്. രണ്ട് ടൈപ്പ് ആൾക്കാരെ അവിടെ കാണാം. ഒന്നാമത്തെ ആൾക്കാർ ദൈവജനം സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സഭയോട് ചേരുന്നു, മറ്റൊരു ഗ്രൂപ്പ് ഇതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്നൊരു പക്ഷെ ഇങ്ങനെ രണ്ട് ക്യാരക്ടറിനെ നമ്മുടെ സമൂഹത്തിലും കാണാൻ സാധിക്കും, നമ്മുടെ ജോലിസ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഈവൻ നമ്മുടെ പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറെ ആൾക്കാരുണ്ട് പള്ളിയെ സ്നേഹിക്കുന്നവര്, പള്ളിക്ക് കൊണ്ട് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് പള്ളിയിലെ കൽപ്പനകളൊക്കെയും പാലിച്ച് നോയമ്പുകളൊക്കെയും നോക്കി പള്ളിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയ കാര്യത്തിന് പോലും വലിയൊരു വഴക്കുണ്ടാക്കി വലിയൊരു വിഷയമൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന വേറൊരു ടീം. അപ്പൊ ഇത് നമ്മൾ ഇപ്പോഴല്ല, ആദിമ കാലം മുതലേ ഇത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇവിടെ പൗലോസിനെയും ശീലാസിനെയും ഇതായിട്ട് യഹൂദന്മാർ തന്നെ വരികയാണ്, കുറെ ദുഷ്ടന്മാരെ ചേർത്തുകൊണ്ട് അവർ വരികയാണ്. വന്നപ്പോൾ അവർ കണ്ടു പൗലോസും ശീലാസും കൂടെ യാസോന്റെ ഭവനത്തിലാണ് താമസിക്കുന്നത് എന്നറിഞ്ഞു. അപ്പം യാസോനും ഈ പറഞ്ഞ ഇപ്പോൾ ഈ സമയമായപ്പോഴത്തേക്ക് വിശ്വാസം സ്വീകരിച്ച് സഭയോട് ചേർന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഇവർ വീട് വളയുകയാണ്, വീട് വളഞ്ഞ് ഇവരെ നഗരത്തിന്റെ അധിപന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഇവർ ചെയ്ത കുറ്റം എന്താണ് ചോദിച്ചാൽ രാജ്യദ്രോഹ കുറ്റമാണ്. അന്നത്തെ തെസലോനിക്കയിലെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് ഒരുപാട് കലഹങ്ങൾ നടക്കുന്ന സമയമായിരുന്നു, പുറത്തുനിന്ന് ആൾക്കാർ വന്ന് കലഹമുണ്ടാക്കുന്നു, അങ്ങനെയുള്ളവരെ ഭീകരപ്രവർത്തകരായി ശിക്ഷിച്ചു വരുന്നു. അപ്പൊ ഇവരെയും ഈ സെയിം കുറ്റമാണ് ചുമത്തിയത്, ഭീകരപ്രവർത്തനം, വെളിയിൽ നിന്ന് ദേശത്ത് വന്ന് കലഹമുണ്ടാക്കുന്നു. അങ്ങനാണ് നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇവരെ കൊണ്ടുവരുന്നത്. അങ്ങനെ ആരോപണം വളരെ ഗുരുതരമായിരുന്നു, പക്ഷെങ്കിൽ തെസലോനിക്കയിലെ നഗരാധിപന്മാർ വളരെ ടാക്ട്ഫുള്ളി അത് ഹാൻഡിൽ ചെയ്തു. ഒരു പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഇടപെടലാണ് എന്ന കാര്യത്തിൽ ആ സംശയമില്ല. യാസോന്റെയും മറ്റ് ആൾക്കാരുടെയും ജാമ്യത്തിന്മേൽ ഇവരെ വെറുതെ വിടുകയാണ്, ഇവിടെ അവർ വിട്ടയക്കുകയാണ്. അപ്പൊ അങ്ങനെ വലിയ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചില്ല. അവിടെ നിന്നും ഇവര് നേരെ ബറോവയിലേക്ക് എത്തുകയാണ്. അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. അടുത്ത പാട്ട് വാച്ചാട്ട് വേഴ്സസ് 10-15, 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ.
സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലസിനെയും ശിലാസിനെയും ബറോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു. പൗലസ് ബെരോവയിലും ദൈവവചനം അറിയിച്ചത് തെസലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു. ഉടനെ സഹോദരന്മാർ പൗലസിനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു. ശീലാസും തിമോത്തിയോസും അവിടെ തന്നെ പാർത്തു. പൗലസിനോടുകൂടി വഴിതുണ പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി. ശീലാസും തിമോത്തിയോസും കഴിയുന്ന വേഗത്തിൽ തന്റെ അടുക്കലേക്ക് വരണം എന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു.
അപ്പം തെസലോനിക്കയിലെ ഈ വിഷയം ഇങ്ങനെ വേഴ്സായപ്പോൾ ആ രാത്രി തന്നെ ഈ മൂന്നുപേരെയും അവിടെ നയിക്കുകയാണ്. പൗലോസിനെയും ശീലാസിനെയും തിമോത്തിയോസിനെയും കൂട്ടിക്കൊണ്ട് ബറോവായ്ക്ക് എന്ന സ്ഥലത്തേക്ക് അയക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ അവിടെയും യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. പക്ഷെങ്കിൽ അവിടെ ഇവിടെ പറയുന്നു തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവിടെയുള്ളവർ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടുന്ന് ഈ തെസലോനിക്കയിൽ നിന്നുള്ള യഹൂദന്മാർ വന്ന് വഴക്കുണ്ടാക്കി വിഷയം ഉണ്ടാക്കിയപ്പോൾ അവിടുന്ന് പൗലോസ് ഒറ്റയ്ക്ക് ഏദൻസിലേക്ക് പോകുന്നു. അതാണ് ഈ ഭാഗത്തിൽ കാണുന്നത്. ഇവിടെ 11-ാം വാക്യത്തില് ഈ ബറോവയെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, അവിടെ ആദ്യം പൗലോസ് പറയുന്നു അവർ തെസലോനിക്കയിലുള്ള അവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം ഈ ബറോവയിലുള്ളവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു, അതോടൊപ്പം തന്നെ അത് അങ്ങനെ തന്നെയാണോ എന്ന് അനുദിനം പ്രതി തിരുവെഴുത്തുകൾ സോറി ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത്. ഒന്ന്, കേൾക്കുന്ന വചനങ്ങൾ പൂർണ്ണ ജാഗ്രതയോടെ കേട്ടു, അത് ശരിയാണോ അത് അങ്ങനെ തന്നെയാണോ എന്ന് അവര് പരിശോധിച്ചും പോന്നു. അപ്പൊ അത് വലിയൊരു സാക്ഷ്യമായിട്ടാണ് പൗലോസ്ലിയ പറയുന്നതും ലൂക്കോസ് പറയുന്നു. അതുകൊണ്ട് തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു ഈ ബറോവയിലുള്ള ജനങ്ങൾ എന്ന് പറയുകയാണ്. ഇന്ന് പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ലുദിയ എന്ന സ്ത്രീക്ക് ദൈവജനം ഹൃദ്യസ്ഥമാകാൻ തക്കോണം, ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കാൻ തക്കോണം അവിടെ ഹൃദയം ദൈവം തുറന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെയും ജീവിതത്തിൽ ഹൃദയം തുറക്കുന്ന ഒരു അനുഭവത്തിലാണ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും ദൈവ ആ വചനത്തിന്റെ ആഴം മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെയും വേദപുസ്തകം വായിക്കുന്നവരാണ്. എനിക്കൊന്നു നമ്മളിപ്പോ നിങ്ങൾ എല്ലാവരുടെയും കയ്യിലും ബൈബിൾ ഉണ്ട്. നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ്, അതിൽ യാതൊരു സംശയമില്ല. എന്നാല് വേദപുസ്തകം വായിക്കുന്നതിന് മുൻപായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. അത് സങ്കീർത്തനത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. എനിക്കൊന്ന് മിക്കവാറും ആൾക്കാർ വായിക്കുന്നവരാണ്. 119 സങ്കീർത്തനം 18 വാക്യം, Psalms 119:18, അവിടെ പറയുന്നുണ്ട്, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണുകൾ തുറക്കണമേ. സാംസ് വൺ, എനിക്കൊന്ന് ഓർത്തഡോക്സ് ബൈബിളില് ഇംഗ്ലീഷ് ബൈബിളില് 118 ആണ്. Psalms 118:18. Unveil my eyes and I shall understand the wonders in your law. ആ തിരുവചനത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ എന്നും ബൈബിൾ വായിക്കുന്നുണ്ട്, എന്നും ഞാൻ പഴനിയും വായിക്കുന്നുണ്ട്, പുതിയനിയും വായിക്കുന്നുണ്ട്, സങ്കീർത്തനം വായിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പലപ്പോഴും എനിക്ക് ഇതിന് അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ബൈബിൾ, ഈ പുസ്തകം ഒരുപാട് അത്ഭുതങ്ങളുള്ളതാണ്. നമ്മുടെ പ്രയാസങ്ങൾക്ക് ഒരുപാട് ആൻസർ അതിനകത്തുണ്ട്. നമ്മുടെ ദുഃഖങ്ങൾക്ക്, നമ്മുടെ വർഷങ്ങളായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വലിയ വിഷമങ്ങൾക്കൊക്കെയും പരിഹാരം, ഉത്തരം ഈ ബൈബിളിലുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ഇത് ബൈബിൾ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. ഭാര്യഭർത്ത ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് എങ്ങനെ ഇടപഴകണം എന്നൊക്കെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ബുക്കാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. പലപ്പോഴും പറയാറുണ്ടല്ലോ, ന്യൂസ് പേപ്പർ വായിക്കണം, ബൈബിൾ വായിക്കുകയല്ല ബൈബിൾ പഠിക്കണം. അപ്പം തിരുവചനത്തെ വായിക്കാൻ തക്കോണം, ദൈവമേ ആ അത്ഭുതങ്ങളെ കാണാൻ തക്കോണം, എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ബൈബിൾ വായിക്കാവൂ എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനോട്ട് ഒരു റിലേറ്റഡ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ദേവാലയത്തിൽ പോകുമ്പോൾ, പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് നമ്മുടെ ഷൂ ഊരിയിടുന്നു, എന്നിട്ട് ഒരു കുരിശ് വരച്ച് അകത്തേക്ക് കയറുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നോർത്ത് അമേരിക്കയിലെ ഈ കാലിസിലെ പള്ളിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ കുറേ അച്ഛന്മാരുണ്ടായിരുന്നു. അവിടെ ഞാൻ മാത്രമേ ഷൂ ഊരിയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഷൂ ഇട്ടുകൊണ്ട് പള്ളിയിലും മതവാക്യത്തിലും കയറി. അപ്പൊ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ്, ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. Exodus 3:5, പുറപ്പാട് പുസ്തകം 3:5 പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം അതിവിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയണം. ഈ ഒരു കൺസെപ്റ്റോടു കൂടിയാണ് നമ്മൾ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് ഷൂ ഊരിയിടുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, 5:7, സ്റ്റഡി ബൈബിളിലാണെങ്കിൽ 8 ആണ്. Psalms 5:8 മലയാളത്തില്, മലയാളം ബൈബിളിൽ 5:7 അവിടെ പറയുന്നതാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. Verse 8, but as for me, in the fullness of your mercy I will come into your house, in fear of you I will worship toward your holy temple. ഭക്തിയോടെ ഞാൻ ആരാധിക്കും. ഞാൻ വെറുതെ പള്ളി കയറുമല്ല, ഞാൻ ദേവാലയത്തിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഈ ദേവാലയം നിന്റെ കൃപയാലാണ് ഞാൻ ദേവാലയത്തിൽ എത്തിയത്. പരിശുദ്ധാത്മാവ് തോന്നിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് തോന്നിച്ചിട്ടാണ് ഞാൻ ഇന്ന് സന്ധ്യപ്രാർത്ഥനയിൽ വന്നിരിക്കുന്നത്. ഞാനിവിടെ വന്നു, ഇനി കർത്താവേ നിന്റെ ഈ ദേവാലയത്തിൽ വന്നു, നിന്റെ ഈ മന്ദിരത്തിലേക്ക് നോക്കി, വിശുദ്ധ മദ്ബയിലേക്ക് നോക്കി ഭക്തിയോടെ ഞാൻ ആരാധിക്കാൻ പോവുകയാണ്. വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ പുരോഹിതൻ പറയും, നമ്മുടെ ബോധങ്ങളും വിചാരവും ഹൃദയങ്ങളെല്ലാം ദൈവമായ കർത്താവിലിരിക്കുന്നു എന്ന് നമ്മൾ ആൻസർ കൊടുക്കും, ജനങ്ങൾ ആൻസർ കൊടുക്കും, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളെല്ലാം അതുപോലെ ഇരിക്കുന്നു എന്ന്. എത്ര അർത്ഥവത്തായ എത്ര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനകളാണ് ഇതെല്ലാം. പക്ഷെ പലപ്പോഴും നമ്മൾ വായിച്ചു പോകുന്നു എന്നല്ലാതെ അതിൻ്റെ അർത്ഥത്തെപ്പറ്റി അർത്ഥവ്യാപ്തിയെപ്പറ്റി നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നു എന്നുള്ളൊരു സംശയമാണ്. ഇവിടെ ഈ ബൊറോവിലുള്ള ആൾക്കാരെ പറ്റി പറയുന്ന അവരിതാണ് ചെയ്യുന്നത്. അവർ വചനം കേൾക്കുന്ന മാത്രം അവർ ഹൃദയത്തോട് സ്വീകരിക്കുന്നുണ്ട്, വളരെ ആത്മാർത്ഥതയോടെ വചനം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അതിനെപ്പറ്റിയുള്ള തിരുവെഴുത്തുകൾ അവർ പരിശോധിക്കുന്ന ഒരനുഭവം. അതുകൊണ്ടാണ് ലൂക്കോസ് പറയുന്നത് തെസലോനിക്കയിലുള്ള ആളുകളെക്കാളിൽ ഉപരിയായി മികച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് ലൂക്കോസ് ഇവിടെ പറയുകയാണ്. അങ്ങനെ അവര് അവിടെ മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തെസലോനിക്കയിലുള്ള അവിടെ വിഷയമുണ്ടാക്കിയ സെയിം ആൾക്കാർ ഇവിടെ വന്ന് കലഹമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പിടിച്ച് അവരെ പിടിച്ച് നഗരാധിപന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുന്നില്ല. പക്ഷെ വിഷയം ഉണ്ടാവുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ സഭാമക്കൾ പൗലോസിനെ അവിടുന്ന് മാറ്റുകയാണ്. ശീലാസും തീമോത്തിയോസും അവിടെ താമസിക്കുന്നു. പൗലോസ് അവിടുന്ന് മാറി ഈ നേരെ ഏദൻസിലേക്ക് അഥീനയിലേക്ക് വരുന്നതായിട്ട് ഇവിടെ പറയുന്നു. ഇനിയും അഥേനയിൽ പൗലോസിന്റെ മിഷൻ പ്രവർത്തനമാണ് അടുത്തായിട്ട് പറയുന്നത്. Verses 16 to 21 വായിച്ചാട്ടോ.
അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ട് മനസ്സിനെ ചൂട് പിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. എപ്പിക്യൂരിയരും സ്തോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ച് ഈ വിടുവായൻ എന്തു പറവാൻ പോകുന്നു എന്ന് ചിലരും അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിച്ചുകൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്നു. നീ പ്രസ്താവിക്കുന്ന ഈ നദീൻ ഉപദേശം ഇന്നതെന്ന് ഞങ്ങൾക്ക് അറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അത് എന്ത് എന്നറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അഥേനരൊക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല.
ഇവിടെ പൗലോസ് ഏദൻസിൽ, അഥേന എന്ന് പറയുന്നത് ഏദൻസ് ആണ്, ഗ്രീസിലെ തലസ്ഥാനമായ ഏദൻസിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ആദ്യം പൗലോസിന് ഉണ്ടായിരുന്നില്ല. പൗലോസിന്റെ പ്ലാൻ മുഴുവനും ഫിലിപ്പയിൽ പ്രവർത്തിച്ചു, അതിനുശേഷം തെസലോനിക്കയിൽ പ്രവർത്തിക്കാനാണ് പ്ലാൻ ചെയ്ത് വന്നെങ്കിലും അവിടുത്തെ എതിർപ്പ് മൂലം അവിടുന്ന് മാറി ബൊറോയിലെത്തി. അവിടെയും എതിർപ്പായത് കാരണമാണ് പിന്നെ തന്റെ പ്ലാൻ ഇല്ലാത്ത രീതിയിൽ അഥേനയിലേക്ക് ഏദൻസിലേക്ക് വരികയാണ്. ഈ ഇപ്പോഴത്തെ ഗ്രീസിന്റെ തലസ്ഥാനമായ ഏദൻസിനെ പറ്റി നമുക്കൊക്കെയും അറിയാൻ മനസ്സിലാക്കിയതാണ്. പ്രത്യേകിച്ച് ഒളിമ്പിക്സിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്ന സ്ഥലമാണല്ലോ ഏദൻസ്. BC 776 മുതൽ AD 393 വരെ, BC 776 to AD 393 വരെ ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണ് ഇത് ഗ്രീസ്. അതിനുശേഷം പിന്നീട് മോഡേൺ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ രീതിയിൽ 1896 മുതലാണ് ഒളിമ്പിക്സ് തുടങ്ങുന്നത്. അങ്ങനെ വളരെ സുദീർഘമായ ഒരു ചരിത്രവും പ്രാമുഖ്യവും ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഏദൻസ്. പ്രത്യേകിച്ച് BC 5 ഉം 4 ഉം നൂറ്റാണ്ടുകളിൽ ഗ്രീക്ക് ലിറ്ററേച്ചറും തത്വചിന്തകൾ ശില്പകല ആദ്യമായി പല രീതിയിലും ഈ ഒരു ഏദൻസ് ഉയർന്നു കഴിഞ്ഞിരുന്നു. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, പ്രസിദ്ധരായ ഗ്രീക്ക് ചിന്തകന്മാരായിരുന്ന സോക്രട്ടീസ്, പ്ലേറ്റോ എന്നിവരുടെ ജന്മദേശമാണ് ഈ ഏദൻസ് എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ അരിസ്റ്റോട്ടില്, എപ്പിക്കൂറോസ്, അതുപോലെ സ്റ്റോയിക് ഫിലോസഫറായ സീനോ തുടങ്ങിയവരുടെ പ്രവർത്തന മേഖലകളായിരുന്നു. ഇവരെ പറ്റി പിന്നീട് പറയുന്നുണ്ട്, എപ്പിക്യൂറസ് ആൻഡ് സ്റ്റോയിക് ഫിലോസഫറിനെ പറ്റി വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ പ്രവർത്തിച്ച ഏറികളായിരുന്നു ഈ ഏദൻസ് എന്നുള്ളത്. അപ്പോൾ ഈ BC 5 ഉം 4 ഉം നൂറ്റാണ്ടുകളിൽ ലോകത്തിലെ തന്നെ പ്രമുഖമായ ഒരു സിറ്റിയായിട്ട് തന്നെ ഏദൻസ് വളർന്നുവെങ്കിലും ഈ അപ്പോസ്തലന്മാരുടെ കാലത്ത് അത്രയും പ്രാഭവം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അതിന്റെ ഒരു മഹിമ അതിനെ വലയം ചെയ്തു എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഏദൻസിലാണ് പൗലോസ് വന്നു ചേർന്നു. അപ്പം പലർത്തോളം പൗലോസ് ഒറ്റയ്ക്കാണ്, ശീലാസും തീമോത്തിയോസും അപ്പോഴും ബൊറോയിൽ നിൽക്കുന്നുള്ളിൽ എത്തിയിട്ടില്ല. അങ്ങനെ പൗലോസ് അവിടെ വന്നു, റെസ്റ്റ് ഒക്കെ എടുത്തു. അന്ന് ഒരു ദിവസം അവർ വന്നിട്ട് മിഷൻ പ്രവർത്തനം തുടങ്ങാം എന്ന് കരുതിയിരുന്നു. ദേശമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി, നമ്മളൊക്കെ ഒരു പുതിയ സ്ഥലത്ത് ഇരുമ്പോൾ കാണാൻ വേണ്ടി ഇറങ്ങുന്ന പോലെ പൗലോസ് ഒരു ദിവസം വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ പൗലോസ് വളരെ അങ്ങ് അപ്സെറ്റ് ആയിപ്പോയി. പൗലോസ് നോക്കുമ്പോൾ ആ ദേശം മുഴുവനും ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അത് കണ്ട് അതിന് മനസ്സിന് ചൂട് പിടിച്ചു എന്നാണ് പറയുന്നത്. എന്തോ മനസ്സിന് ചൂട് പിടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യമായി. നമുക്കൊക്കെ ഈ മനസ്സിൽ ചൂട് പിടിക്കുന്നവരാണ് അല്ലേ? നമ്മുടെ ഭവനങ്ങളിലൊക്കെയും അറിഞ്ഞോ അറിയാതെയൊക്കെയോ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിൽ ചൂട് പിടിക്കുന്നവരാണ്. അതിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്ക് മാത്രമേ അറിയുള്ളൂ. എനിവേ, ഇവിടെ പൗലോസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് തിരിച്ച് പോരുകയാണ്. റൂമിൽ വന്ന് വിഷമിച്ച് കുറച്ചാളൊക്കെ ഇരുന്നു. എന്നാൽ ഇതെന്തൊരു പരിഹാരം, പിന്നെ പരിഹാരം അദ്ദേഹം തന്നെ മനസ്സിലാക്കി അവരോട് സംസാരിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന്. ഇപ്പൊ ഈ പൗലോസിന്റെ ചിന്തയിൽ ഈ ബിംബങ്ങൾ എന്ന് പറയുന്നത് പിശാചിന്റെ ഇമേജ് എന്നാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി, സോറി, ഈ 1 കൊരിന്ത്യർ 10:20 പറയുന്നുണ്ട്. 1 കൊരിന്ത്യൻ 10:20 പറയുന്നുണ്ട്, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്കാണ് കഴിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് പൗലോസ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ ബിംബങ്ങൾ എന്ന് പറയുന്നത് അത് പിശാചിന്റെ ഇമേജാണ്, പിശാചിന്റെ രൂപമാണ്. അപ്പൊ അവിടെ അതിനെ നോക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ പൗലോസ് പ്ലാൻ ചെയ്തു, ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ആദ്യം ചെല്ലുന്നത് 17-ാം വാക്യത്തിൽ, പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തരോടും സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ചന്ത സ്ഥലത്ത് ദിവസേന കണ്ടവരോട് സംസാരിക്കുന്നു. എന്നെ കേൾക്കുന്നവർ, ആരുടെങ്കിലും ബൈബിളില് ഈ ചന്ത സ്ഥലത്തിന് പറഞ്ഞ വേറെ വാക്കുകളുണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് നല്ലതാണ്. 17-ാം വാക്യത്തിൽ യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും അതോടൊപ്പം ചന്ത സ്ഥലത്ത് നിന്നാണ് പറയുന്നത്, പൊതുസ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. വേറെ ഏതെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് നല്ലതാണ്. ചന്ത സ്ഥലത്ത്
മാർക്കറ്റ് പ്ലേസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്.
മാർക്കറ്റ് പ്ലേസ്, അപ്പൊ അത് ചന്തസ്ഥലം തന്നെയാണ് പറയുന്നത്, പക്ഷെ പുതുസ്ഥലം എന്നാണ് പറയുന്നത്. അതെ, അപ്പം ചന്തസ്ഥലം ദിവസേന കണ്ടവരോട് സംസാരിക്കുന്നു. പിന്നീട് സംസാരിക്കുന്നു എപ്പിക്കുരും സ്തോയിക്കരുമായ തത്വജ്ഞാനികൾ ചിലരോട് വാദിക്കുന്നു. അങ്ങനെ വാദിച്ചതിന് ശേഷം അവരെല്ലാവരും കൂടെ ഇദ്ദേഹത്തെ വിളിച്ച് അരയോപയോഗ കുന്ന് എന്ന സ്ഥലത്ത് കൊണ്ടുപോയി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. 1, യഹൂദന്മാരും ദൈവഭക്തന്മാരും. എന്താണ് യഹൂദന്മാരും ദൈവഭക്തരും എന്ന് പറയുന്നത് ചോദിച്ചാല്, അതില് യഹൂദന്മാരും ദൈവഭക്തരും എന്ന് പറയുന്നത് പുറജാതികളാണ്. അവര് ദൈവ വിശ്വാസീകരിച്ച് വന്നവരാണ്. അവരോടാണ് ഒരു ഗ്രൂപ്പ് സംസാരിക്കുന്നത്. 2, ഈ ചന്ത സ്ഥലത്തെ പൊതുസ്ഥലത്ത് സംസാരിക്കുന്നു. 3, അരയോപകുന്നിലെ പ്രസംഗം. ഈ ചന്തസ്ഥലം എന്നൊരു പൊതുസ്ഥലം നമ്മൾ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നത് ഈ പണ്ട് കാലങ്ങളിൽ അങ്ങാടികളുണ്ടല്ലോ. പണ്ടൊന്നും ഇതുപോലെ ഇത്രയും മീഡിയ ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഫോണൊന്നും ഇല്ലാത്തൊരു കാലഘട്ടങ്ങളാണല്ലോ. അപ്പോൾ ദേശത്തിന്റെ മൊബൈൽ എന്ന് പറയുന്നത് പല ഏരിയയിലുള്ളവർ ഒരു സിറ്റിയിലോട്ട് വരുന്നു, അവർ ബിസിനസ് ആവശ്യമായിട്ട് സിറ്റിയിലോട്ട് വരുന്നു, അവർ സാധനങ്ങൾ കൊണ്ട് വിൽക്കുന്നു, വാങ്ങുന്നു. അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ ഏരിയയിലെ വാർത്തകളുമായിട്ടാണ് വരുന്നത്. അവിടെ വാർത്തകളെല്ലാം കൊടുക്കുന്നു, അവർ കേൾക്കുന്ന വാർത്തകൾ തിരിച്ച് അവരുടെ ദേശത്ത് കൊണ്ടുപോയി പറയുന്നു. അപ്പൊ ഒരു മീഡിയ എന്ന് പറയുന്നത് ഇതായിരുന്നു അവിടുത്തെ പൊതുസ്ഥലമാണ്. ആൾക്കാർ വന്ന് ബിസിനസ് ഒക്കെ നടത്തുന്നു. അങ്ങാടി നമ്മൾ ഉദ്ദേശിച്ചാൽ മതി, ചന്തസ്ഥലമാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങളോടും പറയുന്നു. 3-ാമതായിട്ട് അരയോവക്കുന്നില് പോയി പ്രസംഗിക്കുന്നു. ഇപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു 17-ാം അധ്യായം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ലൂക്കോസ് ഈ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. ഓരോ ജനങ്ങളോടും ഏതെല്ലാം രീതിയിലാണ് പ്രസംഗിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസിന് അറിയാമായിരുന്നു. പൗലോസ് ഒരു വലിയൊരു ഫിലോസഫർ തന്നെയാണ്, തിയോളജിയനാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതി അദ്ദേഹം പ്രസംഗിക്കാൻ കഴിയും. അപ്പൊ പക്ഷെ ഭംഗിയായിട്ട് ലൂക്കോസ് അത് ഇവിടെ വിവരിച്ചിരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം പൗലോസ് മാർ ഗ്രിഗോറിയസിനെ പറ്റി കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്ലാസ്സുകളും എസ് ഒക്കെ എഴുതിയിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. പൗലോസ് മാർ ഗ്രിഗോറിയസിനി WCC പ്രസിഡന്റ് ആയിട്ട് 2 times ഇരുന്നയാളാണ്. അദ്ദേഹം അവിടെ പറയുന്ന കാര്യങ്ങൾ ആ ലെവലിൽ സംസാരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം കേരളത്തിലെ കൊച്ചുപള്ളി വരുമ്പോൾ അവരുടെ ആ ലെവലിൽ നിന്ന് സംസാരിക്കുന്നു. എല്ലാവർക്കും ഒന്നും കഴിയുകയില്ല. കഴിവുള്ള എല്ലാവരും അവരുടെ അറിവ് മാക്സിമം മറ്റുള്ള മുമ്പാകെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, എന്നാൽ ഏറ്റവും കഴിവുള്ളവരായ ഇവരൊക്കെ ഓരോ ആൾക്കാരുടെ ലെവൽ അനുസരിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ പൗലോസ് യഹൂദന്മാർ സംസാരിച്ച ഒരു രീതിയിൽ, പൊതുസ്ഥലം സംസാരിച്ച വേറൊരു രീതി, അതിനുശേഷമാണ് അരയോപക കുന്നിൽ സമ്മേളിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ചന്തസ്ഥലത്ത് പൊതുസ്ഥലത്ത് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു പെർമനന്റ് ആയിട്ടുള്ള ഓഡിയൻസ് അവിടെ ഇല്ല. ആൾക്കാർ വന്നു ബിസിനസ് നടത്തുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്നു, ചിലർ കേൾക്കുന്നില്ല. ആൾക്കാർ തിരിച്ചു പോകുന്നു, തിരിച്ച് അവരുടെ ദേശത്ത് പോകണം. അപ്പൊ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റുകയില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന രണ്ട് കൂട്ടര്, അതാണ് എപ്പിക്യൂരിയൻസ് ആൻഡ് സ്റ്റോയിക് ചിന്താഗതിക്കാർ, രണ്ട് കൂട്ടരുണ്ടായിരുന്നു. അപ്പൊ അവരത് കേട്ടു. അവരത് കേട്ടപ്പോൾ അവർക്കൊരാഗ്രഹം, ഇത് അരയോപകക്കുന്നിൽ പോയി പൗലോസിനെ വിളിച്ചുകൊണ്ടുപോയി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണം. ഈ അരയോപകക്കുന്ന് എന്ന് പറയുന്നത് ഏതൻസിലെ ഒരു സാംസ്കാരിക ഒരു കൾച്ചറൽ സെന്റർ എന്ന് വേണം പറയാം. ആ രീതിയായിരുന്നു. അപ്പൊ ആദ്യം ചെറിയ രീതി തുടങ്ങി, പക്ഷെ പിന്നീട് അത് വളരെ ഫേമസ് ആയി. നമ്മുടെ നാട്ടിൽ ഈ ക്ലബ് എന്നൊക്കെ പറയുമല്ലോ. അപ്പം അവർക്കൊരു പ്രത്യേകത ഉണ്ട്, ആ സിറ്റിയിൽ ആരെങ്കിലും വന്ന് പുതിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചുകൊണ്ടുപോയി ഈ സെന്ററിൽ കൊണ്ടുപോയി സംസാരിക്കും, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അപ്പൊ പുതിയ ആശയങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉടനെ അവിടുന്ന് വിളിച്ചുകൊണ്ടുപോയി ഈ പൊതുസ്ഥലത്ത് വിളിച്ചുകൊണ്ടുപോയി ആ സെന്ററിൽ കൊണ്ടുപോയി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി അവർ താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പൗലോസിനെ അവിടെ കൊണ്ടുപോവാണ്. വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇവിടെത്തെ ആൾക്കാര് ജോലിയില്ലാത്ത സമയങ്ങളിൽ അവരെല്ലാവരും ഈ അരയോപകുന്നിൽ വന്നിട്ട് പല വിഷയങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുമായിരുന്നു. അവരുടെ ഒരു പ്രത്യേകത, അവരൊരു കാര്യം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ വിശ്വസിക്കത്തില്ല, അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയ ശേഷം മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ഇതിന്ന് നമുക്കൊരു പാഠമാകേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഇടവേളകളിലൊക്കെ അറിഞ്ഞോ അറിയാതെ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പോകുന്ന നമ്മുടെ ഇടവേളയിൽ നിന്നാണ്. നമുക്ക് വലിയ സന്തോഷമാണ് ഒരുത്തിൻ്റെ ഒരു കുറവ് കേട്ട് കഴിഞ്ഞാൽ അത് 10 പേരോട് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ഒരു ഉറക്കം വരികയുള്ളൂ. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, പറഞ്ഞില്ല നമ്മുടെ മനസ്സിലിരിക്കത്തില്ല. അതങ്ങനെ ഒരു സ്റ്റോറി മെനഞ്ഞ് പോയി 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 ചെറുതായിട്ട് ഒരാൾ വീണെന്ന് കരുതിക്കോ, മത്തായി എന്ന് പറഞ്ഞ് ഒരാൾ വീണെന്ന് കരുതിക്കോ, ഒരാൾ കേട്ടു, രണ്ടാമത്തെ ആൾ പറഞ്ഞു ഒരു പക്ഷെ വെള്ളം അടിച്ചിട്ടായിരിക്കും വീണത്, മൂന്നാമത്തെ ആൾ പറഞ്ഞു ബാറിൽ നിന്ന് വെള്ളം അടിച്ചിട്ടായിരിക്കും വന്നെന്ന് പറയും, നാലാമത്തെ ആൾ പറയും ബാറിൽ അടി ഉണ്ടായിട്ട് അവർ തെള്ളിയിട്ടാണെന്ന് പറയും. അങ്ങനെ സ്റ്റോറി ഉണ്ടാക്കി 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 അങ്ങ് 10-ാമത്തെ ആൾ കേൾക്കുമ്പോൾ റിയാലിറ്റിയുമായിട്ട് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പോകുന്നത്. അപ്പോൾ ഗോസിപ്പ് ഒരുപാട് നമ്മുടെ ഇടയിൽ പരക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ ആ കാര്യത്തിൽ മുൻപന്തിയിലാണെന്നാണ് പലരും അഭിപ്രായം പറയുന്നത്. ഒരിക്കലും ഒരാൾ പറഞ്ഞു, അച്ഛാ സൺഡേയിൽ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ ഗോസ്പെലും പള്ളി കഴിയുമ്പോൾ ഗോസിപ്പുമാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരും അതിന്റെ റിയാലിറ്റി മനസ്സ്, എല്ലാരെ പറ്റി എന്നെല്ലാം പറയുന്നു, കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ട്, അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാതെ ഉടനെ അത് പറഞ്ഞു പരത്തുകയും എത്രമാത്രം പരത്താം ആ രീതിയിൽ ചെയ്യുന്നവരാണ്. പക്ഷെ ഇവിടെ ഈ ഏതൻസിൽ ഇവിടെയുള്ള ആൾക്കാർ അവർ ഒരു കാര്യം കേട്ടപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പൗലോസിനെ കൊണ്ടുവന്നു അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഏതൻസിൽ വെച്ച് പൗലോസ് സംസാരത്തിൽ ഏർപ്പെട്ട രണ്ട് ഗ്രൂപ്പാണ് എപ്പിക്യൂരിയരും ആൻഡ് സ്റ്റോയിക്സ് ഗ്രൂപ്പുകാരും. ഇവിടെ നിങ്ങൾ കണ്ടു കാണും 18-ാം വാക്യത്തിൽ പറയുന്നു, എപ്പിക്യൂരിയരും സ്റ്റോയിക്കരുമായ തത്വജ്ഞാനികൾ ചിലർ അവനോട് വാദിച്ചു. ഇവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നീ മഹാന്മാരുടെ ഒരു ടൈമായിരുന്നു ഏതൻസ് ഉണ്ടായിരുന്നത്. അവരുടെ കാലശേഷം ഏതൻസിൽ തന്നെ ഫോം ചെയ്ത രണ്ട് ചിന്തകളായിരുന്നു എപ്പിക്യൂരിയൻസ് ആൻഡ് സ്റ്റോയിക് ചിന്തകൾ. എപ്പിക്യൂരിയൻസ് എന്ന് പറയുന്നത് അവരുടെ അത് ഫോം ചെയ്തത് ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പിക്യൂറസ് എന്ന് പറയുന്ന ആളാണ്. BC 341 ജനിച്ചു. 306 അദ്ദേഹം അങ്ങനൊരു സ്കൂൾ തന്നെ ആരംഭിച്ചു. അപ്പൊ അവരുടെ ടീച്ചിങ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആനന്ദമാണ്, സന്തോഷമാണ്. ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തി ജീവിത സ്കൂളിൽ സന്തോഷം നിങ്ങൾ കണ്ടെത്തണം, സൗഹൃദത്തിൽ കൂടി സന്തോഷം അനുഭവിക്കണം. ഒരു കാര്യം, ഈ ലോക ജീവിതം മാക്സിമം എൻജോയ് ചെയ്യുക, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു, പുനരുദ്ധാനം ഇല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് 18-ാം വാക്യം ശ്രദ്ധിച്ചു കാണും, പുനരുദ്ധാനത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇവർ പറയുന്നു ഈ വിടുവായൻ എന്താണ് ഈ പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അവരുടെ ചിന്ത ഈ 2-3 കാര്യമാണ്, ജീവിതത്തിൽ മാക്സിമം സന്തോഷിക്കുക, ആഗ്രഹങ്ങളെ കുറച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുക. കാര്യം ആഗ്രഹം കൂടുന്തോറും അത് ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ സന്തോഷം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആഗ്രഹം കുറച്ചുകൊണ്ട് കൂടുതൽ സന്തോഷിക്കുക, മറ്റ് സൗഹൃദത്തിൽ കൂടി ഫ്രണ്ട്ഷിപ്പിൽ കൂടി സന്തോഷം കണ്ടെത്തുക, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു, അതുകൊണ്ട് കഴിവ് ഈ ലോകത്തിൽ മാക്സിമം സന്തോഷിക്കുക. അവരുടെ ഒരു 1 വേർഡ് എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നതായിരുന്നു ഇവരുടെ ജീവിത ദർശനം എന്ന് വേണേൽ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശമ്പരാൻ ഒരു ഉപമ പറയുന്നുണ്ട്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 12:16 ഓൺവേഴ്സ് അവിടെ ഒരു ഉപമ പറയുന്നുണ്ട്. അവിടെ ധനവാനായ ഒരു മനുഷ്യൻ ഭൂമിയൊക്കെ ഭയങ്കര നന്നായി വിളഞ്ഞു. അപ്പോൾ അവനിങ്ങനെ ഇഷ്ടംപോലെ ധാന്യമുണ്ട്, എന്തോ ചെയ്യണം, എവിടെ വെക്കണം. അപ്പൊ വീണ്ടും അവന് വലിയ നിലവറ പണിയാണ്, വീണ്ടും വീണ്ടും കളപ്പുരകളെ പൊളിച്ച് വലിയ പണിയാണ് പണിത്, വീണ്ടും വീണ്ടും ധാന്യങ്ങൾ ശേഖരിക്കുകയാണ്. ഇഷ്ടംപോലെ ശേഖരിച്ചപ്പോൾ അവൻ സ്വയം പറയാണ്, 19-ാം വാക്യം സെന്റ് ലൂക്ക് ചാപ്റ്റർ 12:19, അവൻ അവനോട് തന്നെ പറയാണ്, നിനക്ക് ഏറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുക്കളുണ്ട്, അതുകൊണ്ട് ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. യേശുമ്പ്രാൻ പറഞ്ഞൊരു ഉപമയാണ്. അപ്പൊ ഒരു പക്ഷെ ഈ ഉപമ തന്നെ ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് പറയപ്പെടുന്നത് എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ചിന്ത അതായിരുന്നു ഈ ഒറ്റ വൺ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ രണ്ടാമത്തെ കൂട്ടരായിരുന്നു സ്റ്റോയിക് ചിന്ത, സ്റ്റോയിക്സ് ഗ്രൂപ്പുകാർ. അവരുടെ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെനോ എന്ന് പറയുന്ന ആളാണ്. അതനുസരിച്ച് സെനോ സ്ഥാപിച്ചതാണ്. ഗ്രീക്ക് റോമൻ പാരമ്പര്യത്തിൽ വളർന്നതായ ഒരു ചിന്തയാണ് സ്റ്റോയിക് ചിന്ത. സ്റ്റോവോ എന്ന് പറഞ്ഞാൽ പോർട്ടിക്കോ എന്നാണ്. അതായത് ഒരു പോർട്ടിക്കോയിൽ ഇരുന്ന് നമ്മുടെ പോർച്ച് പോലുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പേര് സ്റ്റോവോ എന്ന് പേര് വന്നത്. അപ്പൊ സ്റ്റോയിക് ചിന്തയിൽ ഇത് എപ്പിക്യൂറിയൻസ് എന്ന് ഇച്ചിരി ഡിഫറെന്റ് ആണ്. ഇത് ഇവർ പറയുന്നത്, സ്റ്റോയിക്കാർ പറയുന്നത്, പ്രകൃതിയുടെ നിയമത്തിനും മനസ്സാക്ഷിയുടെ നിയമത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇപ്പം മൈൻഡ് ആൻഡ് നേച്ചർ ബോത്ത് ആർ കണക്റ്റഡ്, അതാണ് അവർ പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഏറ്റവും പവർഫുൾ ദൈവമാണ്, ഏറ്റവും പവർഫുൾ, ഏറ്റവും ശക്തമായ ആളെന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം പ്രകൃതിയുടെ നിയമത്തിന് വിധേയപ്പെട്ട് മനുഷ്യൻ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നതാണ് നല്ല മനുഷ്യൻ. അവൻ ഒരിക്കലും ജീവിതസുഖങ്ങളിൽ മുഴുകി കഴിയരുത്, മറിച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടണം. അതാണ് യഥാർത്ഥ മനുഷ്യൻ ചെയ്യേണ്ടത്. അപ്പൊ അതൊരു നമുക്കൊന്നുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു കാര്യമാണ്. അവിടെ പറയുന്നു പ്രകൃതിക്കും മനസ്സാക്ഷിക്കും അനുസരിച്ച് ജീവിക്കണം. രണ്ടാമതായിട്ട് ദൈവമാണ് ശക്തവാൻ, ദൈവമാണ് ഏറ്റവും ഊർജം എന്നാണ് പറയുന്നത്. പവർഫുൾ ആയിട്ടുള്ള ആൾ ദൈവമാണ്. പ്രകൃതിയുടെ നിയമത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളാണ് നല്ല മനുഷ്യൻ. ജീവിതസുഖങ്ങളിൽ മുഴുകരുത്, ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നാണ് പറയേണ്ടത്. ഈ സ്റ്റോയിക് ചിന്തയുടെ ഒരു ഫിലോസഫർ എന്ന് പറയുന്നത് എപ്പിക്റ്റസ് എന്ന് പറഞ്ഞ ആളാണ്. എപ്പിക്റ്റസ് അദ്ദേഹമാണ് ഇത് പിന്നീട് ഫോം ചെയ്ത്, കൂടുതൽ ഫോം ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ ക്രിസ്തീയമായ ഒരു ആശയമുള്ളതാണ്. അപ്പം ഒരു പക്ഷേ ഇത് ഇച്ചിരി കേൾക്കാൻ മനസ്സിലാക്കാൻ ഇച്ചിരി ടഫായിട്ടുള്ള കാര്യമാണ്. ഒരു ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിക്യൂരിയൻസ് പറയുന്നു തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, മരണത്തോടുകൂടി ഈ ജീവിതം അവസാനിക്കുന്നു. സ്റ്റോയിക്സ് ഗ്രൂപ്പുകാർ പറഞ്ഞു പ്രകൃതിയുമായിട്ട് വിധേയപ്പെട്ട് ജീവിക്കുക, ജീവിത സുഖത്തിനേക്കാൾ ഉപരിയായിട്ട് പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നാൽ നേരിടുക, അങ്ങനെ ജീവിതം സന്തോഷകരമാക്കുക. ഈ രണ്ട് ഗ്രൂപ്പുകാരുമായിട്ടാണ് അരിയോപക കുന്നിൽ പൗലോസ് സംസാരിക്കുന്നത്. അങ്ങനെ മീറ്റിംഗ് കൂടി ഇവരെല്ലാവരും വന്നു. പൗലോസ് തൻ്റെ പ്രസംഗം അവരോട് ആരംഭിക്കുകയാണ്. ഇപ്പൊ ചിന്തിച്ചോണം, ഇപ്പൊ ഇനിയുള്ള പൗലോസിന്റെ വാക്കുകള് വലിയൊരു തിയോളജിയൻ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ വിവരിക്കുന്നത്. 22 മുതൽ വായിച്ചാട്ട്, 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 22-31 വായിച്ചാട്ട്.
പൗലോസ് അരയോഗ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ടും കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങും കൂടിയിരിക്കാൻ അവൻ ഒരുത്തിനിൽ നിന്ന് മനുഷ്യജാതിയെയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാണ്. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കഴിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് പൊത്തി തീർക്കുന്ന പൊന്ന് വെള്ളി കല്ല് എന്നിവയോട് സാദൃശ്യം നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു.
ഇവിടെ പൗലോസ് തന്റെ അരയോപക കുന്നിന്മേൽ അരയോപ മധ്യേ നിന്ന് പ്രസംഗിക്കുകയാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിലാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. ഒരു പക്ഷേ അവർ ആ മീറ്റിംഗിൽ പൗലോസിനെ വെൽക്കം ചെയ്ത് കാണും. അതിനുശേഷം പൗലോസ് തുടങ്ങുന്നത് തന്നെ അവരെ ഒന്ന് കളിയാക്കിക്കൊണ്ടാണ് തുടക്കം പറയുന്നത്. 22-ാം വാക്യത്തിൽ പറയുന്നു, അതേനെ പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ പൗലോസിന്റെ മനസ്സിൽ കാണുന്നത് ഒരുപാട് ബിംബങ്ങളാണ്, ഒന്നല്ല അനവധി ബിംബങ്ങളാണ്. അതുകൊണ്ട് അവരെ കളിയാക്കി പറയാണ്, നിങ്ങൾ അതിഭക്തന്മാരാണ്. വീണ്ടും പറയാണ്, നിങ്ങൾ അറിയാതെ പൂജിക്കുന്ന ചില കാര്യങ്ങൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തെപ്പറ്റിയും ക്രിസ്തുവിനെപ്പറ്റിയും ദൈവത്തിന്റെ സൃഷ്ടികളെപ്പറ്റിയൊക്കെ അവിടെ വിവരിക്കുകയാണ്. 6 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. 1-ാമത് പറയുന്നത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഭരിക്കുന്നവനാണ് ദൈവം. അപ്പൊ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ ഭരിക്കുന്നവനാണ് ദൈവം. ഗോഡ് ക്രിയേറ്റ്സ് ദ എർത്ത്, ദെയർഫോർ ഹീ ഈസ് ദ റൂളർ. അതാണ് 1-ാമത്തെ അദ്ദേഹം പറഞ്ഞത് പോയിന്റ്. 2-ാമത്, സൃഷ്ടാവായ ദൈവം മനുഷ്യകരങ്ങൾ നിർമ്മിച്ച ആലയങ്ങളിൽ ഒരു പരിമിതമായിട്ട് അധിവസിക്കുന്ന ആളല്ല. ഗോഡ് ഡസ് നോട്ട് ഡ്വൽ ഇൻ ടെമ്പിൾസ് മെയ്ഡ് വിത്ത് ഹ്യൂമൻ ഹാൻഡ്സ്. ഇപ്പൊ മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദേവാലയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ദൈവം. 3-ാമതായിട്ട് പറയുന്നു, ദൈവമാണ് മനുഷ്യനെ നിർമ്മിച്ചത്. ആദ്യ മനുഷ്യൻ ഒന്നാണ്, ആ മനുഷ്യനിൽ നിന്ന് സർവ മനുഷ്യരും ജനിച്ചു ലോകം മുഴുവനും വളർന്ന് ഇന്ന് അധിവസിക്കുന്നു. ഇത് പറയാനൊരു കാരണമുണ്ട്, ഈ ഒരു വാക്ക് പറയാൻ കാരണമുണ്ട്. അവരുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഈ ഏദൻസുള്ളവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, വി ആർ സ്പെഷ്യലൈസ്ഡ് പീപ്പിൾ ഫ്രം അതേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ് ഞങ്ങൾ. അപ്പൊ അതിന് എതിരായിട്ടാണ് പൗലോസ്ലിഹ പറയുന്നത്, ദൈവമാണ് മനുഷ്യനെ നിർമ്മിച്ചത്. ഒരു മനുഷ്യൻ, ആദ്യ മനുഷ്യൻ ഒന്നായിരുന്നു, ആ മനുഷ്യൻ നിന്നാണ് ഇന്ന് കാണുന്ന ലോകത്തിലെ ജനങ്ങൾ മുഴുവനും എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഗോഡ് ക്രിയേറ്റഡ് ഓൾ ഹ്യൂമൻ കൈൻഡ് എന്നുള്ള കൺസെപ്റ്റ് ആണ് അവിടെ കൊടുത്തത്. 4-ാമതായിട്ട്, ദൈവം തന്നെയാണ് കാലങ്ങളെയും മനുഷ്യ ജീവിതത്തിലെ അവസ്ഥാന്തരങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഓൾ സീസൺസ്, അതുപോലെ തന്നെ കാലങ്ങളെ സമയങ്ങളെ നമുക്കറിയാം. ഇന്നൊരു ഇപ്പോൾ വിന്റർ ആണ്, അതിന് സമ്മർ വരുന്നു, സ്പ്രിംഗ് വരുന്നു. അപ്പൊ ഇതെല്ലാം സൃഷ്ടിച്ചത്, കാലങ്ങളെയും സമയങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. 5-ാമത് പറയുന്നു, മനുഷ്യന്റെ ആവശ്യവും പ്രയോജനവും ലാക്കാക്കിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അപ്പൊ ഈ സീസൺസും ഈ കാലങ്ങളും സമയങ്ങളും ഒക്കെയും സൃഷ്ടിച്ചത് എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, പ്രയോജനത്തിനാണ് വേണ്ടിയാണ്. 6-ാമതായിട്ട് പറയുന്നു, അങ്ങനെ സൃഷ്ടാവായ ദൈവം സൃഷ്ടി വഴി സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഗോഡ് ദ ക്രിയേറ്റർ റിവീൽസ് ഹിംസെൽഫ് ത്രൂ ഹിസ് ക്രിയേഷൻ. ഈ സൃഷ്ടികളെല്ലാം അതെല്ലാം അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം, ഇതിന്റെ സൃഷ്ടാവ് ദൈവമാണ്. അപ്പൊ ഈ ദൈവം സ്വയം വെളിപ്പെടുത്തി, ഈ സൃഷ്ടികൾ കൂടി തന്നെ തന്നെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ 6 പോയിന്റ് ആണ് ജസ്റ്റ് ഒന്ന് പറയാൻ. 1, ഈ ലോകത്തെ സൃഷ്ടിച്ചത് ദൈവമാണ്. ആ ദൈവം ഒരിക്കൽ പോലും മനുഷ്യൻ നിർമ്മിച്ച ദേവാലയങ്ങളില് അമ്പലങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ദൈവമാണ് മനുഷ്യൻ നിർമ്മിച്ചത്. ആദ്യത്തെ മനുഷ്യൻ ഒന്നാണ്, അതിൽ നിന്നാണ് ഇന്നത്തെ സർവ ലോകം മുഴുവനും ജനങ്ങൾ പടർന്നിരിക്കുന്നത്. ആ ഒരു മനുഷ്യനിൽ നിന്നാണ്. ദൈവം തന്നെയാണ് കാലങ്ങളെയും അതുപോലെ സമയങ്ങളെയും അവസ്ഥാന്തരങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സൃഷ്ടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, തന്നെ തന്നെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ തക്കവണ്ണമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർക്ക് പരിചയമുള്ള 2 കവികളുടെ കവിത അവിടെ പറയുകയാണ്. അത് 28-ാം വാക്യത്തിൽ പറയുന്നു, അവനിലുള്ളോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്, അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ 2 കവികളുടെ കവിതയാണ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ആ രണ്ട് കവിതകൾ കവികളിൽ ആദ്യത്തെ ആള് ക്രേത്തന ആയിരുന്ന ക്രേത്ത സ്ഥലത്തുള്ള എപ്പിമെനിഡീസ് എന്ന് പറയുന്ന ആളിന്റെ കവിതയാണ്. അദ്ദേഹം എഴുതിയ നാല് കവിതകളിൽ ഒരു കവിതയുടെ ഭാഗമാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും നിലനിൽക്കുന്നതിനിലാകുന്നുള്ളത്. രണ്ടാമത്തെ കവിതയിലെ ഭാഗമായിരുന്നു നാം ദൈവത്തിന്റെ സന്താനം എന്നുള്ളത്. അത് പൗലോസിന്റെ സമയത്ത് തന്നെ ജീവിച്ചിരുന്ന സിലിഷ്യ ദേശക്കാരനായ അറ്റത്തൂസ് എന്ന് പറയുന്ന കവി എഴുതിയ കവിതയുടെ ഒരു ഭാഗമാണ് നാം ദൈവത്തിന്റെ സന്താനങ്ങളാകുന്നു എന്നുള്ളത്. അപ്പൊ അതിനുശേഷം അദ്ദേഹം തന്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നതാണ് വളരെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ ഊന്നി പറയുകയാണ്. ഒന്ന്, ദൈവത്തെ അറിയാതെ പാപമാർഗത്തിൽ കഴിഞ്ഞുകൂടിയ അവസ്ഥയിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞ് അനുദിപ്പിക്കണം. 29-ാം വാക്യം അതാണ്. ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും ഭാവനയും കൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. രണ്ടാമത് പറയുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. അത് യേശുവിനെ പറ്റിയാണ് പറയുന്നത്, പക്ഷെ അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇൻഡയറക്റ്റ് വിൽ പറയുകയാണ്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, അതായത് ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന്, അതായത് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. അതായത് രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങള് ദൈവത്തെ അറിയാതെ പാവമാർഗത്തിൽ കഴിഞ്ഞുകൂടിയിരിക്കുന്ന നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിയണം. രണ്ടാമതായിട്ട്, ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ ഒരു മനുഷ്യനെ ദൈവം നിയോഗിച്ചു, അത് മറ്റാരുമല്ല യേശു ക്രിസ്തു ആണ് എന്ന് ഇൻഡയറക്റ്റ് വേയിൽ അവരോട് പറയുകയാണ്. പ്രിയമുള്ളവർ, ഇന്ന് ഈ മാനസാന്തര വാക്കുകൾ നമ്മളും ഒരുപാട് കേൾക്കാറുണ്ട്. ഇപ്പം യേശുമ്പരാൻ തന്നെ മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ, ടേൺ ടു ഗോഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് നിയറസ്റ്റ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ ആരംഭം മുതലേ മാനസാന്തരം, മാനസാന്തരം ഇന്നും നമ്മൾ കേൾക്കുന്നതാണ് മാനസാന്തരപ്പെടണം. നമ്മളൊക്കെ കേൾക്കുന്ന വചനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ നമ്മളൊക്കെയും എത്രമാത്രം കടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. പത്രോസ് തന്റെ രണ്ടാം ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്നും ഇങ്ങനെ അനുദിപ്പിക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരു പക്ഷെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. കാരണം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. 2 Peter 2:8-9 പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നു ദൈവം തന്റെ ദിവസം വരാൻ ലേറ്റ് ആകുന്നു, ഒരിക്കലുമല്ല. എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം, കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെയും മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധ ശ്രുതികളെ കുറിച്ച് കേൾക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ഇപ്പോൾ തന്നെ ഇന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ കൊറോണ വൈറസ്, നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണ്, എവിടെ നിന്നാണ് ഉത്ഭവം എന്നും പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്നൊരു വാട്സപ്പ് മെസ്സേജ് കിട്ടി, ഒരു മെസ്സേജാണ്, അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. ഡോക്ടർ എറിക് ടോണർ എന്ന് പറയുന്ന ആള് ഒരു പറയുന്നൊരു മുന്നറിയിപ്പാണ്, ഒരു വാർണിംഗ് ആണ്. 6 മാസത്തിനകം ലോകമെങ്ങും ഈ കൊറോണ വൈറസ് പടരുമെന്നാണ്. ഏതാണ്ട് 650 ലക്ഷം ജനങ്ങൾ കൊല്ലപ്പെടും എന്ന് ഈ ഡോക്ടർ എറിക് പറഞ്ഞതായിട്ടുള്ള മെസ്സേജ് കണ്ടു. അതിനകത്ത് എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ ലോകം മുഴുവനും പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്തത്. അപ്പൊ നമ്മുടെ മുമ്പിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയാത്തതുകൊണ്ട് ബൈബിളിൽ പറയുന്ന പോലെ നാളും നാഴി അറിയാൽ ഉണർന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആരോഗ്യമത്യത്തിൽ നിന്നുള്ള പ്രസംഗം പൗലോസ് അവിടെ തീർക്കുകയാണ്. അതിനുശേഷം അതിന്റെ ഒരു ഇവാലുവേഷൻ ആയിട്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. 32-34 വാക്യങ്ങൾ, verses 32-34 വായിച്ചാട്ട്.
മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു, മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി. ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപക സ്ഥാനിയായ ദിയോനോസോസും ദാമരീസും എന്ന പേരുള്ള ഒരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു.
ഇവിടെ പൗലോസിന്റെ ഈ ഒരു മിഷൻ പ്രവർത്തനം സക്സസ് ആയെന്നും ഇല്ലെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. കാര്യം ഇത് കേട്ട് ഈ അരോപക കുന്നിലെ ഓഡിയൻസിലെ മെജോറിറ്റി ആൾക്കാരും എപ്പിക്യൂരിയൻസ്മാരായിരുന്നു. അവര് ഈ മനുഷ്യരുടെ പുനരുദ്ധാനത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസിന്റെ പ്രസംഗം കേട്ട പലരും ആ പ്രസംഗത്തെ തള്ളിക്കളഞ്ഞായിട്ട് പറയുന്നു. ചിലര് കളിയാക്കി പറഞ്ഞു, നമ്മൾ പറയാറുണ്ടല്ലോ താങ്കളുടെ പ്രസംഗം നല്ലതാണ് ഇനിയും വേണ്ട എന്ന് പറഞ്ഞ പോലെ. അവർ പറഞ്ഞു, നിന്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇനിയുള്ള ആശയങ്ങൾ പിന്നീട് ഒരിക്കൽ കേട്ടോളൂ, ഇപ്പോൾ താങ്കൾ പൊയ്ക്കാട്ടെ എന്ന് തമാശ രൂപ പറയുകയാണ്. അതുകൊണ്ട് വലിയൊരു പ്രയോജനം ഉണ്ടായോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർ രണ്ടഭിപ്രായമാണ്, ഉണ്ടെന്നും ഇല്ലെന്നും അവിടെ പറയുന്നുണ്ട്. എന്നാലും കുറേ ആൾക്കാർ അവിടെ ചില പുരുഷന്മാർ വിശ്വസിച്ച് സഭയോട് ചേർന്നു. അവരിൽ പേരെടുത്ത് പറയുന്നുണ്ട്, ദൈനൊരുസും ദമരീസ് എന്നിവരുടെ സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. ഈ ദൈനൊരുസ് ആണ് ദൈനൊന്യൂസ് ആണ് പിന്നീട് ദിവനാസ്യൂസ് എന്ന ഡയോണീഷ്യസ് എന്ന പേരിൽ ഏതൻസിലെ ഒന്നാമത്തെ ബിഷപ്പായി തീർന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചില തിരുമേനിമാർ ദിവനാസ്യൂസ് എന്ന പേര് വന്നത് തന്നെ ഈ ദിയോനോന്യൂസ് എന്ന പേരിൽ നിന്നാണ്. ദമരീസ് എന്നിവരെ സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അരോപക കുന്നിലെ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നു, ഏതൻസിലെ സുനഗോഗിൽ വെച്ച് പൗലോസിന്റെ പ്രസംഗം കേട്ട് ക്രിസ്ത്യാനിയായ സ്ത്രീയാണ് ദമരീസ് എന്നുള്ള ആള് എന്ന് പറയുന്നു. അപ്പോൾ ഈ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ സഭയോട് ചേർന്നുള്ളൂ. അതുകൊണ്ട് അപ്പോൾ എത്രമാത്രം പൗലോസ് അതിനെ പിന്നീട് അതിനെപ്പറ്റിയുള്ള ഒരു ഇവാലുവേഷൻ പൗലോസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. ലൂക്കോസിന്റെ ഈ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യമായൊരു ഒരു ചേഞ്ചസ് അവിടെ വരുത്തുവാൻ പൗലോസിന് സാധിച്ചില്ല എന്ന് വേണം നമുക്ക് കരുതുവാനുണ്ട്. എന്റെ വാക്കിലൂടെ നിർത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കിയത് അഞ്ച് കാര്യങ്ങളായിരുന്നു. ഒന്നാമത്തെ, ആദ്യത്തെ പാട്ടിൽ തെസലോനിക്കിൽ വന്നു, അവിടെ വന്ന് തന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്കാർ വന്ന് പൗലോസിനെയും ശിലാസിനെയും തിമോത്തസിനെയും പിടിച്ചെട്ടി നഗരാധിപന്മാരുടെ അടുക്കൽ കൊണ്ടിരുന്നു. പക്ഷെ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അവിടുന്ന് അവരെല്ലാവരും കൂടെ ബൊറോയിലേക്ക് പോകുന്നു. അവിടുത്തെ ആൾക്കാർ തെസലോനിക്കിലെ ആൾക്കാരെക്കാട്ടിൽ നല്ലവരെന്ന് പറയുന്നത് കാരണം അവർ തിരുവെഴുത്തുകളെ സന്തോഷം സ്വീകരിച്ചു, അത് പരിശോധിച്ചു. അതുകൊണ്ട് അവിടെയും കുറച്ചുനാൾ പ്രവർത്തിച്ചു, പിന്നെയും അവിടെയും വിഷയങ്ങളുണ്ടായി. തെസലോനിക്ക എന്നുള്ള യഹൂദന്മാർ അവിടെയും വിഷയം ഉണ്ടാക്കിയതിനു ശേഷം അവര് പൗലോസ് അവിടുന്ന് ഏദനസിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് മൂന്ന് ഗ്രൂപ്പ് ആൾക്കാരോട് പൗലോസ് സംസാരിക്കുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിനഗോഗിലുള്ള യഹൂദന്മാരോടും ദൈവഭക്തിയുള്ളവരും, രണ്ടാമത് പൊതുസ്ഥലത്ത് ചന്ദ്രസ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നു, മൂന്നാമതായിട്ട് അരിയോപക കുന്നിലെ ആൾക്കാരോട് സംസാരിക്കുന്നു, അഭ്യസ്തവിദ്യരായ ആൾക്കാരോട് സംസാരിക്കുന്നു. പക്ഷെ അവിടെ രണ്ട് ഗ്രൂപ്പുകാരുണ്ടായിരുന്നു, എപ്പിക്യൂറിയൻസ് ആൻഡ് സ്റ്റോയിക്സ് ഗ്രൂപ്പുകാരായിരുന്നു. ഈ രണ്ട് ഗ്രൂപ്പുകാരുടെയും ചിന്തകൾ രണ്ടായിരുന്നു. അവരൊരിക്കൽ പോലും ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷെ ഈ തന്റെ പ്രസംഗത്തിൽ കൂടെ ദൈവം സൃഷ്ടാവാണും ദൈവമാണ് എല്ലാറ്റിനും അധീനെന്നുള്ളതും എല്ലാ കാലങ്ങളൊക്കെയും സൃഷ്ടിച്ചത് ദൈവമാണ്, ആ സൃഷ്ടാവാണ് തന്റെ ഏകജാതന പുത്രനെ ലോകത്തിലേക്ക് അയച്ചെന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ പോലും അവരിൽ പലരും ആൾക്കാരും അത് അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ ഒരു ഒരു വിഷയം ഏദൻസിൽ പൗലോസ് നേരിടേണ്ടി വന്നു എന്നുള്ള നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി അനൗൺസ്മെന്റിന് ശേഷം പ്രാർത്ഥന നടത്തി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.
താങ്ക് യു അച്ഛ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പൗലോസ് ലീഹ, തെസലോനിക്ക, ബറോവ, ഏഥൻസ്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചും സമൂഹത്തിലെ പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പൗലോസ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനെ പറ്റിയും ഒക്കെ അച്ഛൻ വിശദമായിട്ട് പഠിപ്പിച്ചു. ഈ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മളെ എല്ലാം പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് സങ്കീർത്തനങ്ങളും ബൈബിൾ വേഴ്സസും ഒക്കെ വായിച്ച് നമ്മളെ സഹായിച്ചത് മറിയാമ തോമസ് ആണ്. മറിയാമ ആൻഡി ഡാലസിലെ കാരൽട്ടൺ സെന്റ് മേരീസ് പള്ളിയിലെ മെമ്പർ ആണ്. ഡാലസ് റീജിയന്റെ ഈ വർഷത്തെ MMES റീജിയണൽ സെക്രട്ടറി ആയിട്ട് ആൻഡി പ്രവർത്തിക്കുന്നു. മറിയാമ ആൻഡിയോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ലിസ് ആൻഡി, എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
ഇല്ല മോളെ, വെരി നൈസ് അച്ഛാ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയിപ്പം looking forward for next week. Looking forward for next week.
Okay, thank you, thank you.
അനൗൺസ്മെന്റ് ആയിട്ടുള്ളത് അടുത്ത ആഴ്ച ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഫെബ്രുവരി 5-6 ദിവസങ്ങളിൽ നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, മൂന്ന് നോമ്പിന്റെ വിശുദ്ധ കുർബാന ബുധനാഴ്ച വൈകിട്ടും വ്യാഴാഴ്ചയുമായിട്ട് നമ്മുടെ ഡയസിസിലെ വിവിധ പള്ളികളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ക്ലാസ് റെസ്യൂം ചെയ്യുന്നത് ഫെബ്രുവരി 12 ബുധനാഴ്ചയായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം മുതൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഫെബ്രുവരി 13 വ്യാഴാഴ്ച ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് നമ്മൾ തുടങ്ങും. വിവാഹ ശുശ്രൂഷയെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും. തോമസ് മാത്യു അച്ഛനായിരിക്കും എടുക്കുന്നത്. അപ്പോ അനൗൺസ്മെന്റ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം അച്ഛൻ.
സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം ഞങ്ങളിലെന്നോ എന്റെ കർത്താവെ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, ആയിരങ്ങളുടെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് നൽകിയിടണമേ. കാരണിവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും അടിയങ്ങൾ തലവണങ്ങുന്നു. അതാ ഈ ഒരു മണിക്കൂർ നേരം ദൈവവചനം കേൾക്കാൻ തക്കവണ് ഞങ്ങൾ ഹൃദയങ്ങൾ ഒരുക്കിയുള്ളൂ എന്ന അതാ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നുള്ള വാക്ക് അടിയങ്ങൾ ഓർക്കും. കർത്താവേ, നുറഞ്ഞ ഹൃദയത്തോടെ എന്റെ ദൈവമേ ഞങ്ങളുടെ സന്നിധിയെ കടന്നു വരുന്നു. കർത്താവേ, ഞങ്ങൾക്കൊന്നുമില്ല എന്നാതാ ഞങ്ങളുടെ നീ ലോകപരമായ നേട്ടങ്ങൾക്കാൾ ഉപരിയായിട്ട് ആത്മീയമായ നേട്ടങ്ങളിൽ സന്തോഷിക്കാൻ തക്കവണ്ണം ഈ ലോകത്തെ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവമാണ് എല്ലാറ്റിനും മതിയവൻ എന്ന് പറയാൻ തക്കവണ്ണം എൻ്റെ വേദന വന്നാലും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എന്തു വന്നാലും എൻ്റെ കർത്താവാണ് കൂടെയുള്ളത് എന്നുള്ള ചിന്തയോട് ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേട്ടതുപോലെ കേൾക്കുന്ന വചനങ്ങൾ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളുവാനും കർത്താവെ അതിൻ്റെ പറ്റി ചിന്തിക്കാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ എന്നാണ്. ഗോസിപ്പല്ല, മറിച്ച് ഗോസ്പലൈസേഷൻ ആകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് കർത്താവെ ജീവിക്കാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ. വീണ്ടും കർത്താവെ ഈ ലോകത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ നിത്യമായ ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യണമേ കർത്താവെ. പ്രത്യേകിച്ച് കൊറോണ വൈറസ് പോലുള്ള രോഗങ്ങൾ കൊണ്ട് ഞങ്ങളൊക്കെയും ഭീതിയിലാണ് കർത്താവെ. അനേകര് മരണപ്പെട്ടു കഴിഞ്ഞു, അനേകര് രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് പ്രയാസപ്പെടുന്നു. കാരണവാനാ ദൈവമേ, അവിടുന്ന് അറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കില്ല, അവിടുന്ന് അറിയാതെ ഞങ്ങളെ തലേന്ന് മുടി പോലും പൊഴിഞ്ഞു പോവുകയില്ല എന്ന് പൂർണ്ണമായിട്ട് അടിയങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് അവന് പ്രതിവിധി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ബാധകളെ ഒഴിപ്പിച്ചു പറഞ്ഞ പോലെ കർത്താവ് ഈ ബാധയെ അവൻ ഒഴിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സൗഖ്യം വരുമെന്ന് അടികൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ലോകത്തെ അവൻ അനുഗ്രഹിക്കണമേ, ലോകത്തെ അവിടെ ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭകളുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ നിന്ന് പരിഹരിച്ചിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭാവതിരുവിനെ വീണ്ടും കരങ്ങളേൽപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന അടിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞവർ വിശ്വസിച്ചാൽ നീ ദൈവത്തിനെ മഹത്വം കാണുന്നൊക്കെ പറഞ്ഞ യേശുവേ, ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പിതാവിന് സൗഖ്യം വരുമെന്ന അടിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിന്റെ ദാസിനെ അവൻ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, പൂർണ്ണ സൗഖ്യം അവിടെ പ്രദാനം ചെയ്ത് ഞങ്ങൾ ആത്മീയമായി നയിക്കാൻ തക്കവണ്ണം പ്രിയ ദാസിനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ സഭയിലെ എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും വൈദ്യ വിദ്യാർത്ഥികൾ, സെമിനാരികൾ, ആശ്രമങ്ങൾ, കോൺവെന്റുകൾ, മിഷൻ പ്രവർത്തനങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിനന്ദി അപ്രന്തിരിമേനികൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ഭദ്രാസനത്തെ എല്ലാ ഇടവകളെയും കരങ്ങളേൽപ്പിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ MMUS പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടുന്ന് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കാർ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ കർത്താവ്. ഇന്ന് ദൈവജനം ശ്രദ്ധിച്ച മക്കളെ പേര് പേരായിട്ട് കരങ്ങളേൽപ്പിക്കുന്നു. പല ഭവനങ്ങളിരുന്ന് ഞങ്ങൾ ഒന്നിച്ച് ദൈവമേ ഞങ്ങളുടെ സന്നിധിയിൽ തലവണങ്ങുന്നു. ആ മക്കളെയൊക്കെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബത്തിലെ പ്രയാസങ്ങളെ മാറ്റണമേ, ശക്തീകരിക്കണമേ എന്നാതാ. വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെയും തുടർന്ന് കർത്താവ് ഞങ്ങളെല്ലാവരും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ കർത്താവ് വീണ്ടും ഞങ്ങൾ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ സാക്ഷ്യമായി തീരാൻ തക്കണം, ഇത് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ ദൈവമേ യാചകന് മറുപടി നൽകണമേ. ഞങ്ങൾ നിനക്ക് നിരവിധാനം പരിശുദ്ധ സഹായിക്കും. സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനോട് തന്നെ ആമേൻ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, കാലമൊക്കെയിലും നേരമൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പിതാവാൻ ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രൻ തമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അവിടുത്തെ ആവാസം ഞങ്ങൾ ഓരോരുത്തരും മേലും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും മേലും ഇപ്പോഴും എപ്പോഴും നീക്കുണ്ടായിരിക്കും മാറാകണമേ. ആമേൻ.
Thank you, Acha.
Thank you, everyone. Good night.
Thank you all. Thank you. Thank you.
Good night, Acha.